ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودرنغلي سهودري مار، أحكام الصيام നോമ്പിന്റെ വിധിവിലക്കുകൾ എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ മജ്ലിസാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പിന്റെ നിർവചനത്തെക്കുറിച്ചും നോമ്പിന്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ശേഷം നോമ്പിന്റെ ചില ശ്രേഷ്ഠതകളെക്കുറിച്ച് വന്ന ഹദീസുകൾ നമ്മൾ വായിക്കുകയുണ്ടായി. പിന്നീട് നോമ്പിന്റെ രണ്ട് റുക്കിനുകളെക്കുറിച്ച്, നിർബന്ധമായും ഒരാൾ പാലിച്ചിരിക്കേണ്ട അതിന്റെ രണ്ട് റുക്കിനുകളെക്കുറിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എൻ സഹോദരങ്ങളെ, അടുത്ത വിഷയം ശുറൂത്തു സിയാമ, നോമ്പിന്റെ നിബന്ധനകൾ എന്നറിയപ്പെടുന്ന അധ്യായം, അല്ലെങ്കിൽ അലാമൻ യജിബു സിയാം, ആർക്കാണ് നോമ്പ് നിർബന്ധമാകുക എന്ന അധ്യായമാണ് അടുത്തതായി പഠിക്കാനുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഫമൻ ഷഹിദ മിൻകും അശ്ഹറ ഫൽയസും, അപ്പോൾ ആരാണോ ആ മാസത്തിൽ സന്നിഹിതരാകുന്നത് അവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഇത് കേട്ട മുഴുവൻ ആളുകളും നോമ്പെടുക്കേണ്ടതുണ്ടോ, അതല്ല നോമ്പെടുക്കാൻ ചില പ്രത്യേക നിബന്ധനകളുണ്ടോ, അതല്ലെങ്കിൽ നോമ്പ് നിർബന്ധമാകാൻ ചില പ്രത്യേക നിബന്ധനകൾ ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്കുമേൽ നിർബന്ധമാകേണ്ടതുണ്ടോ എന്നതാണ് വിഷയം. തീർച്ചയായും മറ്റേതൊരു ഇബാദത്തും പോലെ തന്നെ നോമ്പിനും അതിന്റേതായ നിബന്ധനകൾ ഉണ്ട്, അതിന്റെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിക്കുന്ന ഒരാളുടെ നോമ്പ് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുക. അപ്പൊ ആ ഷർത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ഷർത്ത്, സഹോദരങ്ങളെ, ഇത് ഏതൊരു ഇബാദത്തിന്റെയും നിബന്ധനയാണ്. ഈ ഷർത്ത് പാലിക്കപ്പെടാത്ത ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അഥവാ അൽ ഇസ്ലാം, ഒരാൾ മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ് ആ നിബന്ധന. നോമ്പ് ഒരാൾക്ക് വാജിബായി തീരാനും ഒരാളുടെ നോമ്പ് ശരിയായി തീരാനും ഒരാൾ മുസ്ലിമായിരിക്കുക എന്നുള്ള നിബന്ധന നിർബന്ധമാണ്. മുസ്ലിം അല്ലാത്ത ആളുകളുടെ അടുക്കൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്നല്ല ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല, ഒരു അമലും സ്വീകരിക്കുകയില്ല. അയാൾ എത്ര വലിയ നന്മകൾ ബാഹ്യമായി ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമായി തീരണം എങ്കിൽ അയാൾ മുസ്ലിമായിരിക്കണം. അള്ളാഹുവിനെ വിളിച്ചു മാത്രം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന മുവഹ്ഹിദായിരിക്കണം എന്നർത്ഥം. മുസ്ലിമായിരിക്കുക എന്ന് പറഞ്ഞാൽ പേര് മുഹമ്മദ് എന്നായിരിക്കുക എന്നല്ല, അല്ലെങ്കിൽ അബൂബക്കർ എന്നായിരിക്കുക എന്നുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾ മുവഹ്ഹിദായിരിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരുവനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ഏതൊരു ഇബാദത്തും ചെയ്യേണ്ടത്. കാരണം ആ ഷർത്ത് പാലിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ഒരു ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരില്ല. ഒരാൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, എന്നിട്ട് അവൻ അള്ളാഹുവിന് ഇബാദത്തും കൂടി ചെയ്താൽ അള്ളാഹു അവന്റെ ഷിർക്കിനെ തള്ളിക്കളയുക, ഇബാദത്തുകളെ സ്വീകരിക്കുക, അങ്ങനെയൊന്നില്ല. മറിച്ച് അവന്റെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ അവൻ മുവഹ്ഹിദായിരിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരുവനായിരിക്കണം. ഇത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, അമുസ്ലിമീങ്ങളായിട്ടുള്ള, കാഫിറുകളായിട്ടുള്ള മറ്റേതൊരു മതത്തിലുള്ള ഒരു വ്യക്തിയും അവൻ നോമ്പിന്റെ റുക്കിന് തന്നെ പാലിച്ചു എന്ന് വിചാരിക്കുക. എന്താണ് നോമ്പിന്റെ റുക്കൻ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരാൾ വിട്ടുനിൽക്കുക എന്നുള്ളത്, അതൊരാൾ പാലിച്ചു, ഒരു കാഫിർ പാലിക്കുകയാണ്. അവൻ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവൻ ചെയ്യുന്നില്ല. ഒരാൾ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ നാടുകളിൽ. എന്നിട്ട് അവർ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്, അതൊക്കെ ചില മാധ്യമങ്ങൾ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് എഴുതാറൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവർക്കും ഉപകാരമില്ല, എഴുതുന്നവനും ഉപകാരമില്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. മതമേതായാലും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരാൾ ഈ പറയുന്ന ഒന്നാമത്തെ റുക്കുൻ, നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരാൾ പാലിച്ചു. രണ്ടാമത്തെ റുക്കുൻ നമ്മൾ പറഞ്ഞു, അതിന്റെ സമയം മൊത്തം പാലിക്കുക എന്നുള്ളതാണ്. ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്ര നേരമാണ്? അത് പ്രഭാതോദയം മുതൽ, തുലൂഉൽ ഫജ്ർ മുതൽ ഉറൂബ് ശംസ് വരെ, സൂര്യാസ്തമയം വരെയുള്ള സമയമാണ്. ഒരു കാഫിർ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഫജറിന് തന്നെ മുമ്പായിട്ട് എഴുന്നേൽക്കുന്നു, മുസ്ലിമീങ്ങളുടെ സമയമൊക്കെ നോക്കുന്നു, അവൻ നേരത്തെ എഴുന്നേൽക്കുന്നു. ഇനി അതിന്റെ സുന്നത്തും കൂടി അവൻ പാലിച്ചു എന്ന് വിചാരിക്കുക. അത്താഴമൊക്കെ കഴിക്കുന്നു, അവൻ നേരത്തെ തന്നെ അത്താഴ വിരാമമൊക്കെ കുറിക്കുന്നു, അവൻ കിടന്നുറങ്ങുന്നു. അങ്ങനെ വിശന്ന് ഭക്ഷണമൊക്കെ കഴിക്കാതെ വെള്ളമൊക്കെ കുടിക്കാതെ അവൻ വൈകിട്ട് ചിലപ്പോൾ അവനൊരു സമൂഹം നോമ്പ് തുറക്കും, ഹാജരായി തീരും. അങ്ങനെയും ചെയ്യാറുണ്ട്. ഒരു കാര്യവുമില്ല. അവൻ ചിലപ്പോൾ ആരോഗ്യപരമായ വല്ല ഗുണവും ലഭിച്ചേക്കുമെന്നല്ലാതെ, ദുന്യവിയായ വല്ല ഗുണവും അവനതുകൊണ്ട് ലഭിച്ചേക്കുമെന്നല്ലാതെ, അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു ഉപകാരവും അതുകൊണ്ട് അവൻ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമായിരിക്കുക എന്നുള്ളത് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനമാണ്. കേവലം നോമ്പിന്റെ മാത്രമല്ല, മുഴുവൻ ഇബാദത്തുകളും. അതെത്ര ചെറിയ സദഖ കൊടുക്കുന്ന കാര്യമാകട്ടെ, ഒരു കാഫിർ ഒരാൾക്ക് സദഖ കൊടുത്താൽ അതുകൊണ്ട് അവന് യാതൊരു ഉപകാരവും ആഖിറത്തിൽ എന്തായാലും ലഭിക്കുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിൽ അള്ളാഹു തആല ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ദുനിയാവിയായ നേട്ടങ്ങൾ കൊടുത്തേക്കാം, പക്ഷെ ആഖിറത്തിൽ അള്ളാഹു തആല അവന് കൊടുക്കുകയില്ല. അവൻ ലോകത്തുള്ള മുഴുവൻ കുഷ്ഠരോഗികളുടെ കണ്ണീരൊപ്പിയാലും, മുഴുവൻ ദരിദ്രരുടെ വിശപ്പകറ്റിയാലും, വീടില്ലാത്ത ഭവനരഹിതർക്ക് അവൻ ഒരുപാട് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയാലും, ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്. പക്ഷേ അടിസ്ഥാനം തൗഹീദ് ഒരാൾക്കില്ല എങ്കിൽ ഇതൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചിതറിയ ധൂളികൾ പോലെ അത് ഇല്ലാതായി തീരുന്നതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, ഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയും, എന്നിട്ട് അതിനെ ചിതറിയ ധൂളികൾ പോലെ, പൊടികൾ പോലെ ആക്കി തീർക്കും. അതിന് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഒന്നാമതായി മുസ്ലിമായിരിക്കുക എന്നുള്ള നിബന്ധന പാലിക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾ കാഫിറായ ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരാളൊരു 25-ാമത്തെ വയസ്സിലാണ് സ്വീകരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഉദാഹരണമാണ് എങ്കിൽ, അയാൾ കഴിഞ്ഞുപോയ പ്രായപൂർത്തി എത്തിയത് എപ്പോഴാണോ അതുമുതലുള്ള ഓരോ റമദാനിലെയും നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ടോ? വിട്ടേണ്ടതില്ല. അയാൾ അങ്ങനെ നോമ്പ് നോറ്റുവിട്ടേണ്ടതില്ല. കാരണം കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീഅത്തിന്റെ ഫുറൂഖുകൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഫുറൂഖുകൾ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് അസൽ, അതിന് പുറമേയുള്ള നിസ്കാര നോമ്പ്, ഇത് അവരോട് നിർബന്ധിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് അത് ഉപേക്ഷിക്കുന്നതിന് അവർക്ക് കുറ്റമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാഫിർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന് കുറ്റമുണ്ട്, ഒരു കാഫിർ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവനും അതിന് കുറ്റമുണ്ട്. പക്ഷേ അവൻ നോമ്പെടുത്താൽ അത് സ്വീകരിക്കുകയുമില്ല, അവൻ നിസ്കരിച്ചാൽ അത് സ്വീകരിക്കുകയുമില്ല. മറിച്ച് അവന് നിർബന്ധമായിട്ടുള്ളത് അവൻ മുസ്ലിമാകുക, നിസ്കരിക്കുക. അല്ലാതെ ബാങ്ക് കൊടുക്കുമ്പോൾ മസ്ജിദിലേക്ക് വരാത്ത മുസ്ലിമിന് മാത്രമാണ് ശിക്ഷയുണ്ടാവുക? ഗൈബത്തും നമീമത്തും പറയുന്ന മുസ്ലിമിന് മാത്രമാണ് ശിക്ഷയുണ്ടാവുക? അല്ല, കാഫിറിന് അതിനേക്കാൾ കൂടുതൽ ശിക്ഷയുണ്ടാവും. അവൻ ഹുലൂദും ഉണ്ടാവും, ശാശ്വതമായിട്ട് നരകത്തിൽ കിടക്കുകയും ചെയ്യും. അതാണ് വ്യത്യാസം. അല്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ കുടിക്കുന്നതിനും കഴിക്കുന്നതിനും പോലും ശിക്ഷയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്താണ്. അതിന് ശുക്ർ കാണിക്കണം. തൗഹീദിലായി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന് ശുക്ർ കാണിക്കണം. അത് കാണിക്കാത്തതിന്റെ പേരിൽ അവന് ശിക്ഷയുണ്ട് എന്നാണ്. അവൻ അനുഭവിക്കുന്ന ഓരോ ആസ്വാദനത്തിനും അവന് ശിക്ഷയുണ്ട് എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, മുസ്ലിമായിരിക്കുക. നമ്മൾ പറഞ്ഞ മസ്അല, ഒരു കാഫിർ അവനൊരു അല്പകാലം കഴിഞ്ഞതിന് ശേഷം മുസ്ലിമായാൽ അവന്റെ കഴിഞ്ഞുപോയ നോമ്പുകൾ അവൻ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ സൂറത്തുൽ അൻഫാലിൽ, ഖുൽ ലില്ലദീന കഫറു, കാഫിറുകളോട് പറയുക നബിയേ, ഇൻ യൻതഹു, അവർ അവരുടെ കുഫറിൽ നിന്നും വിരമിച്ചാൽ, ഇസ്ലാമിലേക്ക് വന്നാൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഓരോ കാഫിറിനും ഈ ആയത്ത് എത്ര വലിയ ആശ്വാസമായിരിക്കും. ചിലപ്പോൾ 60-65 വയസ്സായിട്ടുണ്ടാവും, 75 വയസ്സായിട്ടുണ്ടാകും. ഈ ആയത്ത് അവൻ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ, അവൻ തൗഹീദിലേക്ക് വന്നാൽ, അവൻ ഈ കഴിഞ്ഞ 75 വർഷത്തിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ അവന് നന്മകൾ ചെയ്യാത്തതിന് കുറ്റവും തിന്മകൾ ചെയ്തതിന് കുറ്റവുമുണ്ട്. അത് മുഴുവനും അള്ളാഹു തആല പൊറുത്തു കൊടുക്കുമെന്നുള്ളതാണ്. എത്ര വലിയ ഭാഗ്യമാണ് അവർ. അവരുടെ അക്കൗണ്ട് സീറോയിൽ അവർക്ക് ആരംഭിക്കാം, ഒരു ചിന്മകളും ഇല്ലാതെ. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയ, ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, ഫലമ്മാ ജഅലല്ലാഹു ലിസ്ലാമ ഫീ ഖൽബി, ഇസ്ലാം അല്ലാഹു തആല എന്റെ ഹൃദയത്തിലേക്ക് തന്നപ്പോൾ, ഹിദായത്ത് എനിക്ക് കിട്ടിയപ്പോൾ, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. അദ്ദേഹത്തിന് മനസ്സിലായി ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലായി. ഉടൻ തന്നെ മുസ്ലിമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഫഖുൽതു ഉബ്സുത് യമീനക ഫല ഉബായഅക, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ താങ്കളുടെ വലത് കരം ഇങ്ങോട്ട് നീട്ടിയാലും ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം, ഞാൻ മുസ്ലിമാകാം എന്ന് പറഞ്ഞു. ഫബസത യമീനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈ ഇങ്ങനെ നീട്ടി. ബൈഅത്ത് ചെയ്യുമ്പോൾ അവിടുന്ന് പുരുഷന്മാർക്കാണെങ്കിൽ കൈ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് അത് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നീട്ടി. ഖാല അംറു ബിൻ ആസ് റളിയല്ലാഹു പറയുകയാണ്, ഫഖബൽതു യദയ്യ, ഞാൻ എന്റെ കൈ വലിച്ചു. നീട്ടിയ കൈ അദ്ദേഹം വലിച്ചു, അദ്ദേഹമാണ് നീട്ടാൻ പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയപ്പോൾ അദ്ദേഹം കൈ പെട്ടെന്ന് വലിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക യാ അംറു, അംറു നിനക്കെന്തു പറ്റി, ഇസ്ലാം സ്വീകരിക്കും എന്ന രൂപത്തിൽ നീ ബൈഅത്ത് ചെയ്യണമെന്ന് പറയുകയും പിന്നീട് പെട്ടെന്ന് കൈവലിക്കുന്നു, എന്തു പറ്റി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അറത്തു അൻ അസ്തരിഖ്, എനിക്കൊരു ഷർത്ത് വെക്കാനുണ്ട്. ഞാൻ മുസ്ലിമൊക്കെ ആകാം, പക്ഷേ എനിക്കൊരു നിബന്ധന വെക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസ്തരിത്തു ബിമാദാ, നീ എന്താണ് നിബന്ധന വെക്കാൻ പോകുന്നത്, പറയും. അദ്ദേഹം പറഞ്ഞു, അൻ യുഗ്ഫർ അലീ, അള്ളാഹു എനിക്ക് പാപങ്ങൾ പുറത്തു തരണം. കാരണം അദ്ദേഹത്തിന് ജാഹിലിയത്തിൽ ചെയ്ത കുഫറിന്റെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചതിന്റെയും ഒക്കെ വലിയ പ്രയാസം മനസ്സിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൻ യുഗ്ഫർ അലീ, അള്ളാഹു എനിക്ക് ഇതൊക്കെ പുറത്തു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അമ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബല, ഓ അംറു, നിനക്കറിയില്ലേ, ഇനി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അത് മുമ്പുള്ളായ മുഴുവൻ കാര്യത്തെയും അത് തകർത്തു കളയും, എല്ലാത്തിനെയും ഇസ്ലാം തകർത്തു കളയും. നിന്റെ കുഫറും ശിർക്കും ഒക്കെ തകർന്നു, പിന്നീട് എല്ലാം അള്ളാഹു തആല നിനക്ക് പുറത്തു തരും എന്ന കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കേണ്ടായി. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ്, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ നിസ്കാരം അവൻ നിസ്കരിക്കേണ്ടതില്ല, അവന്റെ കൊടുക്കേണ്ട, ധനികനാണെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല അവന്. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ റമദാനിലെ നോമ്പുകളും നോറ്റുവീട്ടേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം ധാരാളം ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഹിജ്റ രണ്ടാം വർഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമായി തീരുന്നത്. അതിനുശേഷം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മക്കം ഫത്ഹനൊക്കെ നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. അവരോട് ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ വാജിബുകൾ അത് നിറവേറ്റാൻ കലാവ് വീട്ടാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വലിയ തെളിവാണ്, അവരെ സംബന്ധിച്ചിടത്തോളം കലാവ് വീട്ടേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു വ്യക്തി ചിലപ്പോൾ റമദാൻ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രഭാഷണമോ തൗഹീദി പ്രസംഗമോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോ കേട്ടിട്ടൊരു കാഫിർ, അയാൾ റമദാൻ മാസത്തിൽ മുസ്ലിമായാലോ, റമദാൻ ഒരു 12 ആയത് എന്ന് ഉദാഹരണം പറയാം, എങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം ആ 12 വരെയുള്ള നോമ്പുകൾ എടുക്കേണ്ടതില്ല, അത് കലാവ് കിട്ടേണ്ടതില്ല. മറിച്ച് അവൻ, പണ്ഡിതന്മാർ പറയുന്നു, 12 അന്നത്തെ നോമ്പ് അവൻ എപ്പോഴാണോ മുസ്ലിമാകുന്നത് അത് അവൻ ഇംസാക്ക് ചെയ്യണം. അഥവാ അവൻ നോമ്പ് ഏതായാലും 12 വരെ, ചിലപ്പോൾ ഉച്ചക്കൊക്കെ ആയിരിക്കും അവൻ മുസ്ലിമാകുന്നത് എങ്കിൽ, അതുവരെ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള സമയം അവൻ മുസ്ലിമീങ്ങളെ പോലെ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാൻ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതെ കഴിച്ചു കൂട്ടണം. പക്ഷെ ആ നോമ്പ് കലാവ് കിട്ടേണ്ടതില്ല. പിന്നീട് 13 നോമ്പ് മുതൽ 29 എത്രയാണോ അവന് കിട്ടുന്നത്, അത്രയും നോമ്പ് മാത്രം അവൻ നോറ്റുവീട്ടിയാൽ മതി. അതോ നോറ്റുവീട്ടണം, മുസ്ലിമായ ഉടനെ തന്നെ പിന്നീട് അവൻ നോറ്റുവീട്ടണം. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലായെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കലാവ് കിട്ടേണ്ടതുണ്ട്. ഒരാൾ മുസ്ലിമായി, പിന്നീട് അവൻ വേറെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നോമ്പെടുത്തില്ല എന്ന് വിചാരിക്കുക, വീട്ടുകാരറിയണ്ടെന്ന് പേടിച്ചിട്ടോ മറ്റോ എടുത്തില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ അവൻ കലാവ് കിട്ടേണ്ടതുണ്ട്. കാരണം അവൻ മുസ്ലിമായാൽ അവൻ ശരീഅത്തിലെ നിയമങ്ങൾക്ക് വിധേയനായി. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് നോറ്റുവീട്ടണം എന്ന കാര്യം അവൻ മനസ്സിലാക്കുക, അതാണ് അത്തരക്കാർ ചെയ്യേണ്ടത്. എന്നാൽ അതല്ലാത്ത നേരത്തെ തന്നെ നേരത്തെ അവൻ ഒഴിവാക്കിയ നോമ്പുകൾ അവൻ എടുക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അതേപോലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, ഒരു മുർത്തദായ വ്യക്തി പിന്നെയും ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ കഴിഞ്ഞുപോയ നോമ്പുകൾ എടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരാൾ റമദാന് മുമ്പ് മുർത്തദായം ചോദിക്കും, അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. പിന്നീട് റമദാനൊക്കെ കഴിഞ്ഞ് ശവ്വാലിലോ ദുൽഖാഅദിലോ അല്ലെങ്കിൽ അടുത്ത റമദാന് മുമ്പായിട്ട് ഇവന് വീണ്ടും ബോധോദയം വന്നു, അവന് തെറ്റ് ബോധ്യപ്പെട്ടു എങ്കിൽ ആ റമദാൻ അത് നോമ്പെടുത്തിട്ടില്ല, കാരണം അവൻ മുർത്തദാണ്, എടുത്താൽ തന്നെ സ്വീകരിക്കുകയുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് നോറ്റുകൂട്ടേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു വേണ്ടതില്ല. അവനും കാഫിറിന്റെ ഹുക്കുമാണ്, അവനും കാഫിറിന്റെ ഹുക്കുമ തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നോറ്റുകൂട്ടേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു വ്യക്തിക്ക് റമദാനിൽ കുറച്ച് നോമ്പെടുക്കാൻ ബാക്കിയുണ്ട്, അവൻ അലസത കൊണ്ടോ മറ്റോ ഒക്കെ റമദാനിൽ നോമ്പ് എടുത്തിട്ടില്ല, ഒരാൾ അലസത കൊണ്ടോ നോമ്പ് എടുക്കാതിരുന്നാൽ അവൻ കാഫിറാവുകയില്ല. പിന്നീട് റമദാനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മുർത്തദായി, പിന്നീട് അവൻ വീണ്ടും തൗഹീദിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, മുസ്ലിമായി എന്ന് വിചാരിക്കുക എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ നോമ്പ് എടുക്കേണ്ടതുണ്ട്. കാരണം ആ നോമ്പ് ഒഴിവാക്കിയത് അവൻ മുർത്തദായ സമയത്തല്ല, മറിച്ച് അലസത കാരണം അവൻ നോമ്പ് ഒഴിവാക്കിയതാണ്. ആ നോമ്പ് അവൻ എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ഇതോടൊപ്പം പല ആളുകളും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, കഴിഞ്ഞുപോയ കുറെ റമദാനിലെ നോമ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് നോറ്റുകൂട്ടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ അവിടെ ഒരു കാര്യം പറയാറുണ്ട്, ആ നോമ്പ് ഒഴിവാക്കുന്ന സമയത്ത് അവൻ നിസ്കാരം കൂടി ഒഴിവാക്കിയനാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നോറ്റുകൂട്ടേണ്ടതില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം നിസ്കാരം കൂടി ഒഴിവാക്കിയവനാണെങ്കിൽ അവൻ മുസ്ലിമല്ല, നിസ്കാരം ഒഴിവാക്കിയവൻ മുസ്ലിമല്ല, അവൻ കാഫിറാണ്. അപ്പൊ കുഫറിന്റെ സമയത്ത് ഒഴിവാക്കിയ നോമ്പുകളാണ് എങ്കിൽ അവൻ തൗബ ചെയ്ത് വീണ്ടും നിസ്കരിച്ച് മുസ്ലിമാവുക, നിസ്കാരം നിലനിർത്തി മുസ്ലിമാകണം, തൗഹീദിലൂടെ നിസ്കാരം നിലനിർത്തി മുസ്ലിമാകണം. കാരണം നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കുഫറിലെത്തിയിട്ടുണ്ട്. ഇനി അതല്ല, നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പ് മാത്രം ഒഴിവാക്കിയതാണ് എങ്കിൽ അവൻ കണക്കാക്കിയിട്ട് ആ നോമ്പുകൾ നോറ്റുകൂട്ടേണ്ടതുണ്ട്, എത്രയാണോ കണക്കാക്കിയിട്ട് നോമ്പ് നോറ്റുകൂട്ടേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ നിബന്ധന അൽ ഇസ്ലാം. രണ്ടാമത്തേത് സഹോദരങ്ങളെ, അൽ ബുലൂഗ്, പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ ഷർത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷർത്തു സിഹ എന്ന് പറയും, ശരിയാകാനുള്ള നിബന്ധന എന്ന് പറയും. രണ്ട്, ഷർത്തു സിഹത്തിൻ വുജൂബ്, വാജിബാകാനുള്ള നിബന്ധന എന്ന് പറയും. ഒന്നാമത് പറഞ്ഞത് ഷർത്തു സിഹത്തിൻ വുജൂബ്, രണ്ടും കൂടി ഉൾപ്പെട്ടതാണ്. ശരിയാവുകയുമില്ല, അവർക്ക് വാജിബുമല്ല, രണ്ടിനുള്ള നിബന്ധനയാണ്. ഇവിടെ ബുലൂഗ് എത്തുക എന്ന് പറയുന്നത് ശരിയാകാനുള്ള നിബന്ധനയല്ല, മറിച്ച് വാജിബാകാനുള്ള നിബന്ധനയാണ്. അഥവാ ഒരാൾ പ്രായപൂർത്തി എത്താതെ നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കും, അത് ആ നോമ്പ് സ്വീകരിക്കും. പ്രായപൂർത്തി എത്താതെ ഒരു കുട്ടി നോമ്പെടുത്താൽ അള്ളാഹു അത് സ്വീകരിക്കും, പക്ഷെ അവന് വാജിബില്ല, അള്ളാഹു താല പറഞ്ഞ കൽപ്പനയിൽ അവൻ ഉൾപ്പെട്ടിട്ടില്ല. ഫമൻ ഷഹിദ മിൻകും ഷഹർ ഫൽ യസും, ആ മന്നിൽ ആരാണോ ആ മാസത്തിൽ സന്നിഹിതരായത് എന്ന് പറയുന്ന ആ ആരാണോ എന്നുള്ള ചോദ്യത്തിൽ ആ പറച്ചിലിൽ അവൻ ഉൾപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ബുലൂഗ് എത്താത്തവൻ ഉൾപ്പെട്ടിട്ടില്ല. ചെറിയ കുട്ടിയെ, പ്രായപൂർത്തി എത്താത്ത കുട്ടി നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിയൽ ഖലമു അൻ സലാസ, മൂന്നാളുകളിൽ നിന്നും പേന ഉയർത്തിയിരിക്കുന്നു, അനി നാഇമി ഹത്താ യസ്തയഖു, ഉറങ്ങിയവൻ ഉണരുന്നതുവരെ. ഉറക്കത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്താൽ ഉറക്കത്തിലാണ് അല്ലാഹു തആല അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല, അവന്റെ നന്മ തിന്മകൾ എഴുതപ്പെടുകയില്ല. ഓ അനി സബി ഹത്താ യബ്ലുഗ, ഒരു ചെറിയ സബി, പ്രായപൂർത്തിയെത്താത്ത കുട്ടിക്കാണ് സബി എന്ന് പറയുക, അവൻ പ്രായപൂർത്തിയെത്തുന്നതുവരെ അവന്റെ കാര്യങ്ങൾ ഇല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേന ഉയർത്തപ്പെട്ടിട്ടാണുള്ളത്. അനിൽ മജ്നൂനി ഹത്താ യഅഖിൽ, ഭ്രാന്ത് ബാധിച്ച, ബുദ്ധി മറഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ആ ബുദ്ധി തിരിച്ചെത്തുന്നതുവരെ. മൂന്നാളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത് പറഞ്ഞ സബീയെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഷർത്തു വുജൂബില്ല, അത് വാജിബല്ല, അത് സഹീഹാണ്. അവൻ അങ്ങനെ നോമ്പെടുത്താൽ അത് സഹീഹാണ് എന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, അങ്ങനെ കൽപ്പിക്കണം. അങ്ങനെ ചെറിയ കുട്ടികളെ നമ്മൾ നിസ്കാരം 7 വയസ്സിൽ കൽപ്പിക്കുന്നത് പോലെ തന്നെ അവരെ നോമ്പിനെ കൽപ്പിക്കുകയും വേണം. അല്ലാതെ പ്രായപൂർത്തി എത്തിയാൽ മാത്രമല്ല നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്, നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് 7 വയസ്സിലാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കേണ്ടത് 10 വയസ്സിലാണ്. അപ്പോൾ പോലും അവർക്കത് നിർബന്ധമായതുകൊണ്ടല്ല, മറിച്ച് അവർ അപ്പോൾ അത് കൃത്യമായി അവരോട് കൽപ്പിച്ചിട്ടില്ലായെങ്കിൽ അവർ പിന്നീട് അലസത വരാനും അവർ കുറ്റക്കാരനാകാനും സാധ്യതയുണ്ട്. കാരണം പ്രായപൂർത്തി എത്താനായിരിക്കുന്നു, അവരപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടില്ലായെങ്കിൽ പിന്നീട് അവർ വലിയ അബദ്ധത്തിലെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ നോമ്പെടുക്കാൻ നിർബന്ധിക്കണം എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബത്ത് അവരുടെ കുട്ടികളെ നോമ്പെടുപ്പിക്കുമായിരുന്നു എന്ന് കാണാം. എന്നിട്ട് അവർ പറയുകയാണ്, വനസ്ന ഉലഹും ലുബത മിനൽ ഇഹിൻ, ചെറിയ കോട്ടണ് കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള തുണികൾ കൊണ്ടുമൊക്കെ നമ്മൾ ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെക്കും. ഫനദ്ഹബു ബിഹി മഅന, അങ്ങനെ അവരെ നമ്മളോടൊപ്പം അങ്ങനെ കൂട്ടും. ഫൈദ സാലൂന അത്താം അതൈനാഹും ലുബ, അങ്ങനെ അവർ വിശന്നിട്ട് ഭക്ഷണം ചോദിക്കും ചെറിയ കുട്ടികളൊക്കെ. അപ്പോൾ ഈ കളിക്കുന്ന വസ്തുക്കളൊക്കെ അവർക്ക് കൊടുക്കും. തുൽഹീഹിം ഹത്താ യുതിമ്മു സൗമഹും, അവർ നോമ്പ് പൂർത്തിയാക്കാൻ അവരുടെ ശ്രദ്ധ തെറ്റിച്ച് കളയും. അങ്ങനെ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടി അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ കുട്ടികളെ നോമ്പെടുപ്പിക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ അവർക്ക് ശ്രദ്ധയൊക്കെ തിരിച്ച് അവർക്ക് കളിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ശ്രദ്ധയൊക്കെ തിരിച്ച് അങ്ങനെയെങ്കിലൊക്കെ അവരെ നോമ്പ് പരിശീലിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഖേദകരമാണ് ചില ആളുകൾ പ്രായപൂർത്തി എത്തി എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിനേക്കാളും എത്രയോ വയസ്സ് കൂടിയാലും ചിലർ പറയും എന്റെ മക്കൾക്കതൊന്നും സാധിക്കില്ല, അവർക്കൊന്നും കയ്യിൽ ആരോഗ്യം പറ്റൂല, വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് മക്കളോട് കൽപ്പിക്കാത്ത കുറെ ആളുകളുണ്ട്, മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ. എന്റെ കുട്ടിക്ക് അതൊന്നും പറ്റൂല, അവര് ഇതൊക്കെ അവരോട് പറഞ്ഞാൽ അവർക്ക് പ്രയാസമായിരിക്കും, അവർ സ്കൂളിലൊക്കെ പോകുന്ന മക്കളല്ലേ, അപ്പൊ നോമ്പൊന്നും എടുക്കാൻ പാടില്ല, നോമ്പെടുക്കാനായിട്ടില്ല, അപ്പൊ വലിയ പ്രായമായ ആൾക്കാർ എടുക്കേണ്ടതാണ് എന്ന രൂപത്തിൽ സമീപിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് ശരിയല്ല. നിസ്കാരം 7 വയസ്സിൽ കൽപ്പിക്കുന്നത് പോലെ നോമ്പും എന്ത് ചെയ്യുക, കൽപ്പിക്കുക, നോമ്പും അവരോട് എടുക്കാൻ പറയുക. അവരതിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ അവർക്കത് കുറ്റമില്ല എന്ന് മനസ്സിലാക്കുക, അവർ നോമ്പ് പരമാവധി എടുക്കുക. ഇതിനൊരു എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക, അത് മറ്റൊരു ചോദ്യമാണ്. പ്രായപൂർത്തി എത്തിയാലാണ് നിർബന്ധമാകുക എന്ന് പറഞ്ഞു. എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക? പ്രായപൂർത്തി എത്തുക സഹോദരങ്ങളെ, ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാലൊരു കാര്യം സംഭവിച്ചാലാണ്. ഒന്ന്, അവന്റെ ലൈംഗിക ദ്രാവകം മനി അത് പുറത്തേക്ക് വരിക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതൊരാൾക്ക് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമായിട്ട് വന്നാലും ശരി, അതല്ലാത്തതായാലും ശരി, അതൊരു അടയാളമാണ്. അതൊരാൾക്ക് സംഭവിച്ചാൽ പ്രായപൂർത്തി എത്തി. ഇനി രണ്ടാമത്തെ കാര്യം, അവന്റെ ഗുഹ്യഭാഗങ്ങളിൽ കട്ടിയുള്ള രോമങ്ങൾ വളരാൻ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതൊരു കുട്ടിക്ക് സംഭവിച്ചാൽ അവന് പ്രായപൂർത്തി എത്തി. മൂന്നാമത്തെ കാര്യം അവന്റെ വയസ്സുമായി പരിഗണിച്ചിട്ടാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ 15 വയസ്സായാൽ ഒരാൾക്ക് പ്രായപൂർത്തി എത്തി. അപ്പൊ ഇത് മൂന്നാലൊന്നായാലാണ്, മൂന്നുമാകണമെന്നില്ല, മൂന്നാലൊന്നായാൽ പ്രായപൂർത്തി എത്തി, ആണിനുമെത്തി പെണ്ണിനുമെത്തി. എന്നാൽ പെണ്ണിനും നാലാമതൊരു കാര്യം കൂടിയുണ്ട്, ഹൈൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് 12 വയസ്സിൽ തന്നെ ഹൈൽ ഉണ്ടായാൽ അവൾ പ്രായപൂർത്തി എത്തി, 15 ആവണമെന്നില്ല. അഥവാ ഈ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ നോമ്പ് നോൽക്കലും നിസ്കരിക്കലൊക്കെ നിർബന്ധമായി, യാതൊരു സംശയവുമില്ല. അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ അടുക്കൽ. 12 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തി എത്തിയാൽ ശിക്ഷിക്കപ്പെടും, കാരണം നിർബന്ധമായി, ബുലൂഗത്തി നിർബന്ധമായി എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ ബുലൂഗ് പല വിഷയത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മഹറമാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീക്ക് തന്റെ ആൺകുട്ടി മഹറമാകണമെങ്കിൽ അവൻ ബുലൂഗ് എത്തണം, പ്രായപൂർത്തി എത്തണം. 8 വയസ്സുള്ളയും 10 വയസ്സുള്ളയും കൂട്ടി മഹറമാണ് എന്ന് പറഞ്ഞ് യാത്ര ചെയ്യാൻ അനുവാദമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം ബുലൂഗാണ്, രണ്ടാമത്തെ കാര്യം ബുലൂഗാണ്, മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അക്കലാണ്. അക്കലുണ്ടായിരിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. അക്കലുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബുദ്ധി സ്ഥിരത ഉണ്ടായിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിമാനാകുക എന്നല്ല, ബുദ്ധി സ്ഥിരത ഉണ്ടാവുക എന്നുള്ളത്. അഥവാ ബുദ്ധിമാന്യം സംഭവിച്ച ഒരുവനെ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ മജ്നൂനി ഹത്തായ അഖിൽ, ബുദ്ധിമാന്യം സംഭവിച്ചവന് ബുദ്ധി ഉണ്ടാകുന്നതുവരെ അവന്റെ മേൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാന്യം സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ശരിയാകുകയുമില്ല, അതുപോലെ അവന് നിർബന്ധവുമില്ല. രണ്ടുമുണ്ട്, ഷർത്തു സിഹ വജൂബ്, അവൻ നോമ്പ് നിർബന്ധമാവുകയുമില്ല, നോമ്പെടുത്താൽ ശരിയാവുകയുമില്ല. അതുകൊണ്ട് ബുദ്ധി മാന്ദ്യം സംഭവിച്ച ആളുകളോട് നോമ്പെടുക്കാൻ നമ്മൾ പറയേണ്ടതില്ല, അവരോട് കൽപ്പിക്കേണ്ടതില്ല. അവർക്ക് ശരീഅത്തിന് ഒരു നിയമവും ബാധകമല്ല, അവർ നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല, നോമ്പെടുക്കേണ്ട ആവശ്യവുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എൻ സഹോദരങ്ങൾ, ഇതുമായി ഖിയാസ് ചെയ്തിട്ടുള്ളതാണ്, ഇതുമായി പറഞ്ഞിട്ടുള്ളതാണ് പണ്ഡിതന്മാർ, ബുദ്ധി മറഞ്ഞു പോകുന്ന വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ടാകും. ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ 70-80 ഒക്കെ വയസ്സെത്തിയാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ 90 വയസ്സൊക്കെ ആകും. അത്രയും ദീർഘമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവിടെ ബുദ്ധി മറിഞ്ഞുപോയി, അവരെന്താണ് പറയുന്നത് എന്ന് ബോധമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല, അവർക്ക് എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുകയില്ല. നിസ്കരിക്കാൻ കഴിയിട്ടാൽ നിസ്കരിക്കാൻ കഴിയില്ല, അവരെന്താണ് പറയുന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. നോമ്പെടുക്കാനാണെങ്കിൽ അവർക്ക് പറഞ്ഞാൽ ഒരു നീയത്ത് ഉണ്ടാവുകയില്ല. അതായത് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഇവർക്കൊന്നും നീയത്തില്ലാത്ത ആളുകളാണ്, പ്രായപൂർത്തി എത്താത്ത ആളുകളാകട്ടെ, അതുപോലെ തന്നെ ഈ അക്കലില്ലാത്ത ആളുകളാകട്ടെ, ഇവർക്കൊന്നും നീയത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല എന്ന കാര്യം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരാളുടെ ബുദ്ധി എന്തെങ്കിലുമൊക്കെ കാരണത്താൽ മറഞ്ഞുപോയി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നല്ല കാര്യത്തിനാകാം, ചിലപ്പോൾ ഹറാമിനാകാം. ഹറാമിനാകുക എന്ന് പറഞ്ഞാൽ ഒരാൾ മയക്കുമരുന്ന് പോലെയുള്ള കാര്യം ഉപയോഗിച്ചു, അയാൾക്ക് നോമ്പിന്റെ പകല് മുഴുവനും ബോധമില്ല എങ്കിൽ അയാളുടെ നോമ്പ് സ്വീകരിക്കുകയില്ല, അയാൾ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, ലഹരിയിൽ കിടക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കുകയില്ല. അയാളെ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി നോമ്പ് അത് തീരെയും സ്വീകരിക്കുകയില്ല, അത് സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അനുവദനീയമായ രൂപത്തിൽ ഒരാളുടെ ബുദ്ധി മറഞ്ഞു പോകുക, വല്ല ഓപ്പറേഷനോ വേണ്ടി ഒരാൾ ഫജറിന് മുമ്പ് തന്നെ വല്ല ഓപ്പറേഷനോ നടന്ന് അങ്ങനെ അയാൾക്ക് അനസ്തേഷ്യ നൽകിയെന്ന് വിചാരിക്കുക. അനസ്തേഷ്യ നൽകി, ശക്തമായ അനസ്തേഷ്യയാണ്, അത് പിന്നീട് വരുമ്പോഴേക്കും ബോധമൊക്കെ വരുമ്പോഴേക്കും വൈകിയിട്ടുണ്ട് എങ്കിൽ ആ പകൽ മുഴുവൻ അയാൾക്ക് ബോധമില്ലാത്തൊരവസ്ഥ ഉണ്ടായി എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് പിന്നീട് ഒരു ദിവസം കലാവ് വിട്ടേണ്ടതുണ്ട്. കാരണം അയാൾ യഥാർത്ഥത്തിൽ നോമ്പിന്റെ എല്ലാ നിബന്ധനകളും ചിലപ്പോൾ പാലിച്ചിട്ടുണ്ടാകും, മറ്റ് റുക്കിനുകൾ പാലിച്ചിട്ടുണ്ടാകും. അയാൾ ഒരു ഭക്ഷണവും വെള്ളവും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവുകയില്ല ഫജ്ർ മുതൽ മഗ്രിബ് വരെ. പക്ഷേ ബുദ്ധി സ്ഥിരത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ അക്കൽ ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തെ നിബന്ധന സഹോദരങ്ങളെ, അക്കൽ ഇഖാമത് അഥവാ യാത്രക്കാരനല്ലാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല എന്നർത്ഥം. അഥവാ ഇത് ഷർത്തു സിഹയല്ല, ഷർത്തു വുജൂബാണ്. യാത്രക്കാരൻ നോമ്പെടുത്താൽ നോമ്പ് സ്വീകരിക്കപ്പെടില്ല എന്നല്ല, മറിച്ച് അയാൾക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് ഇഖാം മുഖീമായിരിക്കുക, യാത്രക്കാരനല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് എന്തായിട്ടുള്ളത്, നോമ്പ് ഒരാൾക്ക് നിർബന്ധമാകാനുള്ള നിബന്ധനയായിട്ടുള്ളത്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് നിർബന്ധമില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ഇൻഷാല്ലാ പിന്നീട് പറയുന്നതാണ്. ആർക്കൊക്കെയാണ് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പറയും. നാലാമത്തെ കാര്യം മുഖീമായിരിക്കുക എന്നുള്ളതാണ്, യാത്രക്കാരനല്ലാതിരിക്കുക, നാട്ടിലായിരിക്കുക, അതാണ് നോമ്പ് നിർബന്ധമാകാനുള്ള കാരണത്തിൽ നാലാമത്തെ. അഞ്ചാമത്തെ കാര്യം അൽ ഖുദ്റത്തു അല സൗം, നോമ്പെടുക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ടാകണം. നോമ്പെടുക്കാൻ കഴിവ് വേണം, പകൽ മുഴുവനും ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിവ് വേണം. അതിന് കഴിവില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാരണം, രോഗമാകാം, എന്തുമാകാം, അയാൾക്ക് അതിന് സാധിക്കുകയില്ല, അയാളുടെ ശാരീരിക പ്രകൃതം സാധിക്കുകയില്ല, അയാൾ തളർന്ന് വീണുപോകും, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നുള്ളതാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ കഴിവിൽ പെട്ടതല്ലാത്ത കാര്യം അള്ളാഹു ഒരാളെ നിർബന്ധിക്കുകയില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്, ദീനിൽ ഒരാൾക്കും പ്രയാസമുള്ള കാര്യം അള്ളാഹു തആല ഏർപ്പാടാക്കിയിട്ടില്ല. അപ്പൊ ഒരാൾക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് സാധിക്കുകയില്ല, അത്രയും അനാരോഗ്യ അവസ്ഥയിലാണ്, ആരോഗ്യമില്ല. അങ്ങനെയുള്ളൊരവസ്ഥ, നോമ്പെടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ നിബന്ധന. ആറാമത്തെ നിബന്ധന അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്, അത്തഹാറത്തു മിനൽ ഹൈളി വന്നിഫാസ്, ഹൈളിൽ നിന്നും ആർത്തവത്തിൽ നിന്നും നിഫാസിൽ നിന്നും പ്രസവരക്തത്തിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത്. അഥവാ ഇത് ഷർത്തു സിഹയാണ്. ഒരാൾ ഹൈളുണ്ടായിട്ട് ആർത്തവമുണ്ടായി നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ ഷർത്തു വുജൂബാണ്, അവർക്ക് നിർബന്ധവുമില്ല. ഷർത്തു സിഹത്തിൻ വുജൂബാണിത്. ഒരാളുടെ നോമ്പ് സഹിഹാവുകയില്ല അങ്ങനെ നോമ്പെടുത്താൽ, അവർക്ക് നിർബന്ധവും ഇല്ല. അവർക്ക് കലാ വിട്ടുകയാണ് വേണ്ടത്, നിർബന്ധമില്ല. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് ഈ അവസ്ഥയിലുള്ള ആളുകൾക്ക് നിർബന്ധമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസത്തിൽ ഉണ്ടാകുന്ന ഹൈള് അതുണ്ടായാൽ അവർക്ക് നിർബന്ധമില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ റമദാനിന് ഇടയിലോ തൊട്ടുമുമ്പോ ആയിട്ട് പ്രസവിച്ചു, അങ്ങനെ പ്രസവരക്തത്തിലായി തുടരുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കൽ ഹറാമാണ്. അതുപോലെ അവർ മറ്റ് ദിവസങ്ങളിൽ നോമ്പ് കലാ വിട്ടുകയാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട മസലകൾ ഇൻഷാല്ലാ പിന്നീട് വരുന്നതാണ്. ഇനി അവിടെ ചെറിയൊരു ചോദ്യം, ആർക്കെങ്കിലും ഇങ്ങനെ റമദാൻ മാസത്തിൽ ഹൈറില്ലാതിരിക്കാൻ വല്ല മരുന്നും കഴിക്കുന്നതിൽ മഞ്ഞുണ്ടോ, തടസ്സമുണ്ടോ, പാടില്ല എന്നുണ്ടോ എന്നാണ്. അത് റമദാൻ മുഴുവൻ നോമ്പെടുക്കണമെന്നൊരു സ്ത്രീ ഉദ്ദേശിക്കുന്നു, അങ്ങനെ ഹൈള് തഹീർ ചെയ്യാൻ വൈകിപ്പിക്കാൻ അങ്ങനെ പറ്റും ഒരു മാസത്തിൽ വരാതിരിക്കാൻ. പണ്ഡിതന്മാർ പറയുന്നത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, ലാ ഹറജ അൻ തഅഖുദൽ മർഅത്തു ഹുബൂബ മൻ ഇൽഹമിൽ, അവൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. തംനഉ ദൗറത്ത് ശഹരി അയ്യാമ റമളാൻ, റമളാൻ മാസത്തിൽ അവളുടെ ഹൈലിനെ തടയുന്നതായ മരുന്നുകൾ എടുക്കുന്നതിന് തടസ്സമില്ല. ഹത്താ തസൂമ മഅന്നാസ്, അങ്ങനെ ജനങ്ങളോടൊപ്പം നോമ്പെടുക്കാം. അതേപോലെ വഫി അയ്യാമിൽ ഹജ്ജ് ഹത്താ തതൂഫ മഅന്നാസ്, ഹജ്ജിന്റെ സമയത്ത് ജനങ്ങളോടൊപ്പം തവാഫ് ചെയ്യാൻ, തഹാറത്ത് വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടും അവൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നാൽ അവർ പ്രത്യേകം പറയുന്നു, ഇദാലം യകുൻ ഫീഹി മഹ്ദൂറുൻ ശർഅൻ ഔ മുദിറത്തൻ, ശരീഅത്തിൽ പാടില്ലാത്ത ഹറാമാക്കിയ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കഴിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതും പാടില്ല, അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് എങ്കിൽ അതും പാടില്ല. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പല വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നാണ്. അതുകൊണ്ടൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റമദാൻ മുഴുവൻ കിട്ടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകണമെന്നൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആറോ ഏഴോ നോമ്പ് ഒഴിവായാലും യാതൊരു കുഴപ്പവുമില്ല. ഷവ്വാലിലോ മറ്റോ ഒക്കെ നോമ്പ് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതിയാകുന്നതാണ്. ഇത്തരം മരുന്നുകൾ കഴിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അത് അനുവദനീയമാണോ അല്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നത് എങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് നാം കേട്ടു, ഉപദ്രവമില്ല എങ്കിൽ ശരീഅത്തിൽ വിലക്കൊന്നുമില്ലാത്ത മരുന്നുകൾ വല്ലതും ഒരാൾ കഴിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. ഏഴാമത്തെ നിബന്ധന അന്നിയ ഫിസ്സൗം, ഏതൊരു ഇബാദത്തിനും ആവശ്യമുള്ള കാര്യമാണ് നോമ്പിന് നിയ്യത്ത് വേണം. നോമ്പെടുക്കുക എന്നുള്ള നിയ്യത്ത് വേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമല അഅമാലു ബിന്നിയാത്തു വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഓരോരുത്തരും എന്താണോ നീയത്താക്കിയത് അതാണ് അവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് റമദാനിൽ ഒരാൾ ആരോഗ്യമുണ്ടാകണമെന്നുള്ള നീയത്താണ് അയാൾക്കുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കണമെന്നല്ല, എങ്കിൽ അവൻ അതേ ഉണ്ടാവുകയുള്ളൂ. റമദാൻ മാസത്തെ നോമ്പെടുത്ത കൂലി അവൻ ഉണ്ടാവുകയില്ല. അതുപോലെ ഒരാൾക്ക് അങ്ങനെ നോമ്പാണെന്നുള്ള ഒരു ചിന്തയേ ഇല്ല. അയാൾ പെട്ടെന്ന് അങ്ങനെ സുബഹിക്ക് ശേഷം ഇങ്ങനെ എഴുന്നേറ്റപ്പോ ആളുകൾ പറഞ്ഞു, ആ ഇന്ന് റമദാൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അയാൾ വന്ന് കിടന്നുറങ്ങി. റമദാന്റെ ഷാബാന്റെ അവസാനത്തെ ദിവസമാണ്, 29-ന് രാത്രി മാസം കണ്ടതും ഇവൻ അറിയില്ല. ഇവൻ കിടന്നുറങ്ങി. സുബഹി കഴിഞ്ഞപ്പോ സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ആണ് ഒരു വ്യക്തി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞത്, ഇന്നലെ മാസം കണ്ടിട്ടുണ്ട്, റമദാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നവന് വിവരം കിട്ടിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ആരംഭിക്കാൻ സാധിക്കുകയില്ല. കാരണം നിയ്യത്ത് ഫർളായ നോമ്പിന് അത് എപ്പോൾ ആവശ്യമുണ്ട്? ആ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ആവശ്യമുണ്ട് എന്നതാണ്. അത് വാജിബായ കാര്യമാണ്. ഫർളായ നോമ്പിന് അത് നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, തുലൂഉൽ ഫജറിന് മുമ്പ് തന്നെ, പ്രഭാതോദയത്തിന് മുമ്പ് തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം. ലാ സിയാമ ലിമൻ ലം യുജ്മി ഖബ്ല അൽഫജർ, ഫജറിനു മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വളരെ നാദിറായി അപൂർവം ഉണ്ടായേക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരാൾ രാത്രി ഒന്നും ചിന്തിക്കുന്നില്ല, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് നോമ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഫജറിന് ശേഷമാണ് ഒരാൾ എഴുന്നേറ്റതെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ആരംഭിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ സുന്നത്തായ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്മ് വേറെയാണ്. സുന്നത്തായ നോമ്പുകൾ, ഇപ്പൊ ഷാബാൻ മാസത്തിലെടുക്കുന്ന നോമ്പാകട്ടെ, തിങ്കൾ വ്യാഴം ഒക്കെ എല്ലാ മാസത്തിലുള്ള 13, 14, 15 ഒക്കെ നോമ്പാകട്ടെ, ഏത് നോമ്പാകട്ടെ, സുന്നത്തായ നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിന് തബീതു നിയ്യ, രാത്രി തന്നെ നിയ്യത്ത് ഉണ്ടാവുക, അഥവാ തുലൂഉൽ ഫജറിന് മുമ്പ് തന്നെ, പ്രഭാതോദയത്തിന് മുമ്പ് തന്നെ, സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളത് നിബന്ധനയുള്ള കാര്യം അല്ല. മറിച്ച് ഒരാൾ എപ്പോ വേണമെങ്കിലും അയാൾക്ക് നോമ്പ് ആരംഭിക്കാവുന്നതാണ് നിബന്ധന. അത്രയും നേരം നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അയാൾ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരാൾ സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ തിങ്കളാഴ്ച നോമ്പെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അയാൾ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല, ഫജറിന് മസ്ജിദിലേക്ക് വന്നു, തിരിച്ചു വീട്ടിലേക്കൊക്കെ പോയി, ഒരു 7 മണി 7:30 ആയപ്പോൾ അയാൾ വിചാരിച്ചു ഏതായാലും ഇന്ന് നോമ്പെടുത്താലോ എന്ന് ഒരാൾ ചിന്തിക്കുകയാണ് വിചാരിക്കുക എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. കാരണം സുന്നത്തായ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം തുലൂഉൽ ഫജറിന് മുമ്പേ തന്നെ നിയ്യത്ത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. എന്താണ് തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് കാണാം. അവർ പറയുന്നു, ദഖല അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഫഖാൽ ഹൽ ഇൻദകും ഷൈ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിലേക്ക് വന്ന് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, കഴിക്കാനുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫഖുൽനാ ലാ, ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല, ഭക്ഷണമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഖാൽ ഫഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കുക, അവിടെ അതിനു മുമ്പ് കഴിക്കാൻ ചോദിക്കുകയാണ്. അപ്പൊ അത്രയും നേരം എന്ത് ചെയ്തിട്ടില്ല എന്നർത്ഥം, നോമ്പ് നിയത്താക്കിയിട്ടില്ല എന്നർത്ഥം. നോമ്പ് നിയത്താക്കിയാൽ ഒരാൾ വന്നിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ചോദിക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ചോദിക്കുന്നത്, ഒരിക്കലും ചോദിക്കുകയില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇനി ഇതൻ സായിം, എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞതായി കാണാം. ഇതേപോലെ ധാരാളം മറ്റ് സഹാബത്തിന്റെ അമലുകളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ഒരാൾ പകലിന്റെ ഒരല്പം കഴിഞ്ഞിട്ടാണ് നോമ്പ് ആരംഭിക്കുന്നത് എങ്കിൽ, നേരത്തെ നമ്മൾ ആദ്യ ഒരു കാര്യം പറഞ്ഞു അത്രയും നേരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് ഇയാളുടെ സവാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പ്രതിഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫജറിന് മുതലേ നോമ്പെടുക്കുന്ന ഒരാളുടെ പ്രതിഫലം ഇദ്ദേഹത്തിന് കിട്ടുകയില്ല എന്നാണ്. ഇയാൾ എപ്പോഴാണോ നോമ്പ് ആരംഭിക്കുന്നത് അതുമുതൽ ഗുറൂബ് ഷംസ് വരെ, സൂര്യാസ്തമയം വരെയുള്ള സമയത്തിന്റെ പ്രതിഫലമേ കിട്ടുകയുള്ളൂ. പ്രതിഫലത്തിൽ കുറച്ച് കുറവുണ്ടാകും, പക്ഷേ തീരെ നോമ്പെടുക്കാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ്. അയാളെ സംബന്ധിച്ചിടത്ത് ഏഴുമണി മുതൽ നോമ്പെടുത്താൽ അത്രയും നേരം കിട്ടി, അയാൾ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ സഹോദരങ്ങളെ, ഇത് സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അസൽ എന്ന് പറയുന്നത് അത് അമൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അമലിന്റെ ആരംഭം മുതൽ തന്നെ നിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിയത്തുമായി ബന്ധപ്പെട്ട് പറയും ഒന്ന് രണ്ട് മസ്അല. ഒരാൾക്ക് രാത്രി നാളെ നോമ്പെടുക്കണോ വേണ്ടേ എന്നുള്ള നിയത്താണ്, ഫർളായ നോമ്പാണ്. ഒരാൾക്ക് രാത്രി നോമ്പെടുക്കണോ വേണ്ടേ എന്ന് തീരുമാനമായിട്ടില്ല, നാളെ ഒരു യാത്രയുണ്ട്, ഞാൻ നോമ്പെടുക്കണോ വേണ്ടേ എന്നുള്ള നിയത്തിലാണ് ഒരാളുണ്ടായിരുന്നത്, ഉറപ്പിച്ചിട്ടില്ല നോമ്പെടുക്കണം എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോമ്പ് സഹിഹാവുകയില്ല. കാരണം നിയത്ത് എന്ന് പറയുന്നത് മനസ്സിൽ ഉറപ്പിക്കുന്ന കരുതലാണ്, അയാൾക്ക് നിയത്ത് ഉണ്ടായിട്ടില്ല. കാരണം അയാൾക്ക് സംശയത്തിലാണ് എടുക്കണോ വേണ്ടേ എടുക്കണോ വേണ്ടേ എന്ന്. അപ്പോൾ ഒരാൾ നോമ്പെടുക്കണമെങ്കിൽ ഫജറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നോമ്പെടുക്കണം എന്നുള്ള ചിന്ത അയാൾക്കുണ്ടാകണം. ഒരാൾ വേണോ വേണ്ടേ, നാളെ യാത്ര ഉണ്ട്, ഒഴിവാക്കണോ വേണ്ടേ, റമദാന്റെ കാര്യമാണ് പറയുന്നത്, നിർബന്ധ നോമ്പിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരാൾ ഇങ്ങനെ നിയത്താക്കിയാൽ നാളെ എങ്ങാനും റമദാൻ ആരംഭിക്കുകയാണെങ്കിൽ എനിക്ക് നോമ്പുണ്ട് എന്നൊരാൾ നിയത്താക്കുകയാണ്. കാരണം അയാൾ നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ ഉദാഹരണത്തിൽ ഷാബാൻ 29 മാസം കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അഥവാ ഇനിയിപ്പോ രാത്രി വല്ലതും കണ്ടാലോ, ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഫജർ കഴിയും എങ്കിൽ ഒരാൾ പറയാണ് നാളെ റമദാൻ ഒന്നാവുകയാണെങ്കിൽ ഞാൻ നോമ്പെടുക്കുകയാണ് എന്നാണ് ഒരാളുടെ മനസ്സിൽ കരുതിയതെങ്കിൽ അയാൾക്ക് നോമ്പ് ശരിയാവും. കാരണം അയാൾ ഉറപ്പിച്ചിട്ടുണ്ട് റമദാൻ ആണെങ്കിൽ ഞാൻ നോമ്പെടുക്കുന്നവനായിരിക്കും എന്ന് അയാൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നിയത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, നോമ്പിന്റെ ഉടനീള സമയത്ത് നിയത്ത് ഒരാൾക്ക് ഉണ്ടാകണം. ഇതിലെവിടെയെങ്കിലും ഒരാൾ നിയത്ത് മുറിച്ചാൽ അയാളുടെ നോമ്പ് മുറിയുന്നതാണ്. ഒരാൾ നോമ്പ് മുറിക്കണമെന്ന് ഉറപ്പിച്ചു, ഉച്ചക്കൊരു 12 ഞാൻ നോമ്പ് മുറിക്കണമെന്ന് ഒരാൾ മനസ്സിൽ കരുതി, അയാൾ പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, അയാളുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. അയാളുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു, കാരണം ഇന്നമല്ല അമാലു ബിന്നിയ, തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നോമ്പ് മുറിക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു, അയാൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള നിയത്ത് വെക്കാതിരിക്കുക. എന്നാൽ ഒരാൾക്ക് ഇങ്ങനെ വെറുതെ ഷെക്ക് നോമ്പ് എടുക്കണോ മുറിക്കണോ വേണ്ട, ചിലപ്പോൾ വസ്വാസ് കടന്നു വരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ബാബുകളിൽ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അങ്ങനെയാണ് എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മുറിയുകയില്ല. മുറിക്കണോ വേണ്ടേ മുറിക്കണോ വേണ്ടേ എന്നുള്ള വെറുതെ സംശയം, ചിലപ്പോൾ പിശാജ് വെറുതെ വസ്വാസുകളൊക്കെ ഇട്ടേരും, അത് വിഷയമല്ല. എന്നാൽ ഒരാൾ നിർബന്ധമായി മുറിക്കുമെന്ന് തീരുമാനിച്ചു, പിന്നീട് അവന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവന്റെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. അപ്പൊ നിയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് അവസാനത്തെ നിബന്ധന. ഇത്രയും കാര്യങ്ങൾ നോമ്പിന്റെ നിബന്ധനയാണ്. എൻ സഹോദരങ്ങളെ, നോമ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ഏതാനും ചില സുന്നത്തുകളും ചില മര്യാദകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അലകളാണ്. നോമ്പ് തുറ, അതിന്റെ സുന്നത്ത് അത് തഅജീലാണ്, വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് തഹഖഖ മിൻ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ. അങ്ങനെയുണ്ട്, വേഗത്തിൽ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുമ്പേ നോമ്പ് തുറക്കുക എന്നതിന് അർത്ഥമില്ല. അല്ലെങ്കിൽ ഒന്നും നോക്കാതെ അവന് സൂര്യനെ നോക്കി മനസ്സിലാക്കാനും അറിയില്ല, അവന്റെ കയ്യിൽ ടൈമും ഇല്ല. അപ്പൊ വെറുതെ ഊഹത്തിന്റെ പേരിൽ വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നതല്ല, മറിച്ച് അവൻ ഗുറൂബു ശംസ്, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകിൽ നേർക്ക് നേരെ സൂര്യൻ മറയുന്നത് കാണണം, അതല്ല എങ്കിൽ അതിന്റെ സമയം സഹിഹായ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് അത് കിട്ടിയിട്ട് അതിനനുസരിച്ച് നോമ്പ് തുറക്കണം. അങ്ങനെ അറിഞ്ഞാൽ, വിവരം കിട്ടിയാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈർ, ജനങ്ങൾ ഖൈറിലായിരിക്കും, മാ അജ്ജലു അൽഫിത്ർ, അവർ നോമ്പ് തുറ അതിനുവേണ്ടി ധൃതി കൂട്ടുന്നിടത്തോളം കാലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് അറിയിച്ച കാര്യം തന്നെയാണ്, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജല നാസു അൽഫിത്ർ, ദീൻ ഇങ്ങനെ ഉയർന്നു നിൽക്കും ആളുകൾ നോമ്പ് തുറക്കാൻ ധൃതി കിട്ടുന്നിടത്തോളം. ലിഅന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ, യഹൂദ നസ്രാണികൾ അവർ നോമ്പ് തുറ വൈകിപ്പിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞത്. നോമ്പ് തുറ സമയമായിട്ടും പല പേര് പറഞ്ഞിട്ടായാലും സൂക്ഷ്മത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പറയാം, ഞാൻ ഏതായാലും ഇത്രയും എടുത്തില്ലേ, ഇനി ഒരു 2-3 കൂടി എടുക്കുന്നതിന് എന്താ എന്നൊക്കെയുള്ള ന്യായങ്ങളായാലും ശരി, സമയമായോ ഗുറൂബ് ശംസ് എന്നുള്ളതാണ് ശരീഅത്തിന്റെ നിയമം. അത് അള്ളാഹു തആല ഉണ്ടാക്കിയ നിയമമാണ്. അപ്പൊ ഗുറൂബ് ഷംസ് അതിന് തഹ്ഖീഖ് ചെയ്തു അഥവാ സൗര്യൻ അസ്തമിച്ചു എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും പിന്നെയും ഒരു 3 മിനിറ്റ് കഴിയട്ടെ എന്ന് പറയുന്നത് അത് ദീനിനോടൊരു ധിക്കാരമാണ്, അത് സൂക്ഷ്മതയല്ല. അത് യഥാർത്ഥത്തിൽ അത് ദീനിലുള്ള അതിരു കവിച്ചലാണ്, അത് പാടില്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ശരീഅത്ത് പറയുന്നോടത്ത് നിൽക്കലാണ്, അതാണ് അതിന്റെ സൂക്ഷ്മത. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് കാണിക്കുന്നതിന് സൂക്ഷ്മത എന്നല്ല പറയുക, അതിന് തനത്വ എന്നാണ് പറയുക, അതിരു കവിയുക എന്നാണ് പറയുക. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും സലഫി മസ്ജിദുകൾ അടുത്തില്ലാത്ത ആളുകൾ ശ്രദ്ധിക്കണം. അവർക്ക് അത്തരത്തിലുള്ള ബിദഅത്തിന്റെയും മറ്റും കക്ഷികൾ റമദാൻ ആയാൽ അവരുടെ ക്ലോക്ക് പ്രത്യേകം ഒന്ന് തിരിക്കാനുണ്ട്. അവർ ഫജർ ഒരു 5-6 മിനിറ്റ് നേരത്തെ ആക്കും, അതുപോലെ മഗ്രിബ് 2-3 മിനിറ്റ് വൈകിപ്പിക്കും. അത് ശരിയല്ല, അതിനവലംബിക്കേണ്ടതില്ല. മറിച്ച് കൃത്യമായി ഓരോ നാട്ടിലെയും സൂര്യൻ അസ്തമിക്കുന്ന സമയം ആർക്കും അവലംബിക്കാൻ പറ്റും. സൂര്യനെയാണ് അവലംബിക്കുന്നത്, അതുകൊണ്ട് അത് കൃത്യമായിരിക്കും. അതനുസരിച്ച് ഒരാൾക്ക് നോമ്പ് തുറക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവിടെയുള്ള മറ്റൊരു സുന്നത്ത് നോമ്പ് തുറക്കുമ്പോഴുള്ള സുന്നത്താണ്. നോമ്പ് തുറക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരാൾക്ക് അതിൽ ചില സുന്നത്തുകളുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതൊരാൾക്കൊരു പഴുത്ത ഈത്തപ്പഴം കിട്ടുകയാണെങ്കിൽ അതാണ് സുന്നത്തായിട്ടുള്ളത്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ കാരക്ക ഉപയോഗിക്കാവുന്നതാണ്. ഉണങ്ങിയതിനാണ് കാരക്ക എന്ന് പറയും, ചില നാടുകളിൽ പഴുത്തതിനും പറയും. നമ്മുടെ ഉദ്ദേശം അതാണ്, പഴുത്തതാണ് ഏറ്റവും അഫ്സൽ, പിന്നീട് കാരക്ക ഉപയോഗിക്കാം. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ വെള്ളം മതിയാകുന്നത്. ഇതിനും ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഹലാലായ ഏതു ഭക്ഷണവും കൊണ്ട് നോമ്പ് തുറക്കാം, യാതൊരു കുഴപ്പവും ഇല്ല. ഇത്തപ്പഴം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വൈകിപ്പിക്കരുത്. ഇത്തപ്പഴം എടുക്കാൻ ഒരാൾ പോയിട്ടുണ്ട്, വാങ്ങാൻ പോയിട്ടുണ്ട്, വരട്ടെ എന്നും വിചാരിക്കരുത്. കാരണം അപ്പൊ വേറൊരു സുന്നത്താണ് ഇയാൾ നഷ്ടപ്പെടുന്നത്, നേരത്തെ നോമ്പ് തുറക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തപ്പഴം ഇല്ലായെങ്കിൽ വെള്ളം കൊണ്ടും ഒരാൾക്ക് നോമ്പ് തുറക്കാം. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം ബിസ്മില്ലാ എന്ന് പറയുക, അത് മറക്കാൻ പാടില്ല. നോമ്പ് തുറയുടെ പ്രാർത്ഥന മാത്രം പഠിച്ചാൽ പോരാ, അതിന് മുന്നേ ബിസ്മില്ല ഉണ്ട്. ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ബിസ്മില്ല ഉണ്ട്. ബിസ്മില്ലാ എന്ന് പറയുക, എന്താണോ കഴിക്കുക കുടിക്കുക, ശേഷം ദഹബല്ലമഊ വബ്തല്ലതിൽ ഉറൂഖു വസബതല്ല അജ്റു ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. വേറെയും ചില പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്, അതിൽ ദുർബലതകളുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്കി കഫ്തർതു, അതിൽ ദുർബലതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ സഹിഹായ പരമ്പരയിൽ പല പണ്ഡിതന്മാരും ഹസനാക്കിയിട്ടുള്ള പരമ്പര, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹു അബി ദാവൂദിൽ സഹിഹാക്കിയിട്ടുള്ള ഹദീസാണ് ഇത്. ദാഹം പോയി, ഞാടി നരമ്പുകൾ നനഞ്ഞു, പ്രതിഫലം ഉറച്ചു, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലവും കിട്ടി എന്ന ഈ പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുക. പിന്നീടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, അതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദി അത്അമ്മനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ഇതൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഈ അധ്യായത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം പറയാത്തത്. കാരണം ഇത് മൊത്തം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, അത് നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ സുന്നത്ത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ സുന്നത്ത് സഹോദരങ്ങളെ സുഹൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അത്താഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് സുഹൂർ എന്ന് പറഞ്ഞാൽ, അത്താഴ സമയത്തെ ഭക്ഷണത്തിനാണ് സുഹൂർ എന്ന് പറയുന്നത്. ആ സമയത്തുള്ള ഭക്ഷണത്തിനാണ് പറയുന്നത്. അതിന്റെ നിബന്ധന എന്താണ്, അതിന്റെ ഹുക്കും എന്താണ്? അത് മുസ്തഹബായ കാര്യമാണ്, നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്താഴത്തിന്റെ ഫളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, തസഹറു നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ്സഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലുള്ള ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ബറക്കത്തു ദുന്യവിയ, രണ്ടാമത്തത് ബറക്കത്തു ശർഈയ, ശരീഅത്തിന്റെ ഉഖ്റവിയായ ആഖിറത്തിൽ ലഭിക്കുന്ന ബറക്കത്താണ്. ശരീഅത്തിന്റെ ബറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ബറക്കത്ത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചിട്ടാണ് ഒരാൾ അയാളുടെ ജീവിതം ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബറക്കത്ത് ഉണ്ടാകും. ബറക്ക എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ ഖൈർ വദവാമുഹു, ധാരാളം ഖൈറും അതിങ്ങനെ തുടർച്ചയായി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരാൾക്ക് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളുടെ ജീവിതത്തിൽ നല്ല ബറക്കത്ത് ഉണ്ടാകും. സുന്നത്ത് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബറക്കത്ത് വളരെ കുറവായിരിക്കും. പരമാവധി സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് നല്ല ബറക്കത്തുണ്ടാകും. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുക എന്ന ബറക്കത്തുണ്ട്. അതുപോലെ അഹ്ലുൽ കിതാബിനെ എതിരാവുക എന്നുള്ള കാര്യവുമുണ്ട്. അതും ദീനിയായ കാര്യമാണ്. എന്നാൽ ദുന്യവിയായ കാര്യം അത് സിയാദത്തു ഫിൻ നഷാത്ത്, നല്ല ഉന്മേഷം ഉണ്ടാകുക എന്നുള്ളതാണ്. അത്താഴം കഴിച്ചിട്ട് നല്ല ഉന്മേഷം ഉണ്ടാക്കണം. ചില ആളുകളുടെ വിചാരം അത്താഴം ഒക്കെ ഒഴിവാക്കി നല്ല വിശപ്പോടെ ഇങ്ങനെ സുബഹി മുതൽ മഗ്രിബ് വരെ കഴിയുക എന്നതായിരിക്കും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത്താഴം നിശ്ചയിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം തന്നെ പകൽ മുഴുവൻ നോമ്പെടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള കരുത്തുകൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ അത്താഴം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ അലസനായിക്കൊണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങുക എന്നുള്ളതല്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യും, രാത്രി തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സുബഹ് മുതൽ തന്നെ വിശക്കും. അങ്ങനെയല്ല, മറിച്ച് നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം പട്ടിണി നടക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതിന് അള്ളാഹുവിന്റെ തഖ്വ പാലിക്കുക എന്നുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക, അനുവദനീയമായ ഭക്ഷണം ഒരാൾക്ക് കഴിക്കുക. അതുകൊണ്ട് അയാളുടെ വിശപ്പടക്കാനും പകല് നന്നായി ഇബാദത്ത് ചെയ്യാനുമൊക്കെ അയാൾക്ക് സാധിക്കും. അതുപോലെ മറ്റൊരു ഹൈർ ആ സമയത്തുണ്ട്, ഈ സുഹോറിന്റെ സമയം. ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ മാത്രം അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കും. സാധാരണ ഫജറിന് മുമ്പ് എഴുന്നേൽക്കാത്ത ആളുകൾക്ക് ആ സമയത്ത് അള്ളാഹു താല ആകാശത്തിന്റെ മൂന്നിലൊന്ന്, രാത്രിയുടെ മൂന്നിലൊന്നാകുന്ന സമയത്ത് ഒന്നാം ആകാശത്ത് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. സാധാരണ സമയങ്ങളിൽ എഴുന്നേൽക്കാത്ത ആളുകൾ, ചിലപ്പോൾ രാത്രി തന്നെ വിത്തറാക്കുന്ന ആളുകളൊക്കെ ഈ സമയത്ത് എന്തായാലും എഴുന്നേൽക്കും അത്താഴത്തിന് വേണ്ടി. അപ്പൊ അത്താഴം കുറച്ച് നേരത്തെ കഴിച്ചു കഴിയുകയാണെങ്കിൽ ഈ സമയത്ത് ദുആ ചെയ്യാം, ധാരാളമായി ദുആ ചെയ്യാം. പല ആളുകളും അത് ഉപേക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ അത്താഴം ഒരു പത്ത് മിനിറ്റ് മുമ്പേ തന്നെ അയച്ച് ചിലപ്പം കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ചില ആളുകൾ ഈ ഉറങ്ങിയാൽ അവന്റെ ഫജ്ർ നിസ്കാരം തന്നെ കളയുന്ന രൂപത്തിൽ ഉറങ്ങിക്കളയും. പിന്നീട് ചിലപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുക. അത് വലിയ അബദ്ധമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് ആ സമയത്ത് പരമാവധി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക അത്താഴത്തിന് എഴുന്നേറ്റാൽ. അത് ഫർളായ നോമ്പിന്റേതാകട്ടെ, നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുമ്പോഴാകട്ടെ, ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെ അതിനുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ സുന്നത്ത്. മൂന്നാമത്തെ കാര്യം ഒരു മര്യാദകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതുപോലെ ധാരാളം പുണ്യങ്ങളിൽ അവൻ പുണ്യങ്ങൾ പ്രവർത്തിക്കുകയും വേണ്ടതുമുണ്ട്. നമുക്കറിയാം ഹറാമുകൾ എപ്പോഴും ഒഴിവാക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ നോമ്പുകാരൻ ഹറാമുകൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവന്റെ നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും, അവന്റെ നോമ്പ് സഹീഹാകുമെങ്കിലും. അതുപോലും പണ്ഡിതന്മാർക്കിടയിൽ പഴയകാലത്തുള്ള ചർച്ചകളുണ്ട്, ഗൈബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്നുള്ളത്. അള്ളാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് നോമ്പിനെ മുറിച്ചു കളയുകയില്ല, പക്ഷെ നോമ്പിന്റെ പ്രതിഫലം അങ്ങേയറ്റം കുറക്കും. ഓരോ ഹറാമുകൾ, അത് കണ്ണുകൊണ്ടാകട്ടെ, കാതുകൊണ്ടാകട്ടെ, അത് നാവ് കൊണ്ടാകട്ടെ, കളവ് പറയുക, അശ്നി പറയുക, പരദൂഷണം പറയുക, പരിഹസിക്കുക, ആളുകളെ ചീത്ത പറയുക, ഇതൊക്കെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ ശരീരത്തിന്റെ ഏത് അവയവം കൊണ്ടുള്ള ഹറാമുകളാകട്ടെ, ഇത് നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ, ആരെങ്കിലും ഖൗല സൂർ വ്യാജ വാക്കുകൾ, വൽ അമല ബിഹി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഹറാമായ അനാവശ്യമായ പ്രവർത്തനങ്ങൾ, വൽ ജഹൽ വിവേകമില്ലാതെ പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ ജഹൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിദ്ദുൽ ഹിൽ, വിവേകമില്ലാതെ കുപിതനായി കോപാലുവായി ആ രൂപത്തിൽ അങ്ങനെ നോമ്പെടുത്തിട്ട് ഒരു നിലക്കും നോമ്പുകാരന്റെ ഗുണമില്ലാത്ത ഒരു നോമ്പാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദ അത്വഅമഹു വശറാബഹു, അവൻ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പായാലും ഫർള് നോമ്പായാലും നമ്മൾ ഹറാമുകളിൽ നിന്നും അത് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. കാരണം നോമ്പ് എന്ന് പറയുന്നത് ഒരു മദ്രസയാണ്, നമ്മളെ സബ്ർ പഠിപ്പിക്കുന്ന, ക്ഷമ പഠിപ്പിക്കുന്ന ഒരു മദ്രസയാണ്. പണ്ഡിതന്മാർ അങ്ങനെയാണ് അത് വിശദീകരിച്ചത്. ക്ഷമയുടെ മൂന്നിനങ്ങളും നോമ്പിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഏതാണ് മൂന്നിനങ്ങൾ? ഒന്ന്, ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമ വേണ്ടതുണ്ട്, അത് നോമ്പിലുണ്ട്. നമ്മുടെ ശരീരത്തിനെ പ്രയാസപ്പെടുത്തി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നോമ്പെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഇബാദത്താണ്. രണ്ട്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ വേണ്ടതുണ്ട്, അത് നോമ്പിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ഹറാമുകളിൽ നിന്ന് നമ്മൾ നോമ്പുള്ളത് കൊണ്ട്, നോമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും. നോമ്പിന്റെ പ്രതിഫലം കുറയാതിരിക്കാൻ നമ്മൾ ആ ഹറാമുകൾ വിട്ടു നിൽക്കും. അപ്പൊ അത് ആ ക്ഷമ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴുള്ള ക്ഷമയുണ്ട്. നോമ്പ് കൊണ്ട് പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, ആ സമയത്തൊക്കെ ക്ഷമിക്കും. അപ്പൊ നോമ്പ് എന്തുകൊണ്ടും അതിന്റെ ഹിക്മത്ത് ഒരുപാടുണ്ട്. അള്ളാഹു താലയെ നന്നായി സൂക്ഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദ അസ്ബഹ അഹദുക്കും യൗമൻ, നിങ്ങളിൽ ഒരാൾ ഒരു ദിവസം നോമ്പുകാരനായ, യൗമ സായിമൻ ഫലാ യർഫുസ് വലാ യജ്ഹൽ, അവനിങ്ങനെ ഒച്ച വെക്കാനോ ബഹളം വെക്കാനോ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ പാടില്ല. ഫഇൻ മുർഉൻ ശാതമഹു ഔ ഖാതലഹു, ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയാനോ അടിക്കാനോ ഒക്കെ വന്നാൽ, ഫലിയഖുൽ ഇന്നി സായിം ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ് എന്നവൻ ഉറച്ചു പറഞ്ഞുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവിധ ഹറാമുകളും, ചില ആളുകൾ നോമ്പിന് ടൈം പാസ്സായിട്ട് സിനിമകൾ വരെ കാണുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നോമ്പിന് ടൈം പാസ്സായിട്ട് കുറെ സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് കാണുന്ന ആളുകൾ, ഇനി അതിന്റെ താഴെ ഗ്രേഡുള്ള ആളുകളുണ്ടാകും, ഗെയിം കളിക്കുക. അപ്പൊ ഗെയിം വലിയ സിനിമ പോലെ അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്കാളും ഒരുപാട് തോന്നിവാസങ്ങൾ അതിലുണ്ടാകും, ഹറാമായ സംഗീതങ്ങൾ അതിലുണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് രൂപങ്ങളും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനല്ല നോമ്പ്. ഇനി വേറെ ചിലർ ഇങ്ങനെയുള്ള പല ഗെയിമുകൾ തുടങ്ങി നോമ്പിന് എങ്ങനെയെങ്കിലുമൊക്കെ ടൈം പാസ്, സീരിയലുകൾ, റമദാൻ മാസത്തിൽ കാണുന്നതായ ഇസ്ലാമിക് സീരിയലുകൾ എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണുക. ഇങ്ങനെ സമയം കളയുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി വേറെ ചില പത്രങ്ങളൊക്കെ ഇറങ്ങും റമദാൻ മാസമായാൽ, ആ ക്യുസ് എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യം, യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അവരുടെ ആ സമ്മാന പെട്ടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കുറെ മുസ്ലിമീങ്ങൾ, അതുകൊണ്ട് എന്തോ പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞു ഓരോ ദിവസവും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. സഹോദരങ്ങൾ, ഇതൊന്നും യാതൊരു ഖൈറുമില്ല. നമുക്ക് പഠിക്കാം, ധാരാളം പഠിക്കാം, അല്ലാതെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഒരു ഉപകാരവുമില്ല, നമ്മുടെ സമയം മെനക്കെടുത്തൽ മാത്രമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഫർളായ അമലുകൾ നമ്മൾ എപ്പോഴും ചെയ്യും, അതിനൊപ്പം തന്നെ സുന്നത്തായ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നോമ്പിന്റെ രാവും പകലും ചെയ്യുക. പ്രത്യേകിച്ച് ഖുർആൻ പാരായണം, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഖത്മുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പൂർത്തിയാക്കുക. അത് എങ്ങനെയാണോ ഒരുമിപ്പിക്കാൻ സാധിക്കുക, ഒരാൾക്ക് തർജ്ജമകൾ വായിക്കാൻ പറ്റും, തഫ്സീർ വായിക്കാൻ പറ്റും, അതുപോലെ ഖത്തം പൂർത്തിയാക്കാൻ പറ്റും, രണ്ടും ചെയ്യുക. ചില ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും ചോദിക്കുന്നു. ഇത് രണ്ടും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും ചെയ്യുക. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് റമദാനിൽ ചെയ്യേണ്ടത് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുആ ധാരാളമായി ചെയ്യുക, കാരണം നോമ്പുകാരന്റെ ദുആ സ്വീകരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആയുമായി ബന്ധപ്പെട്ട മസ്അലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പണ്ഡിതന്മാർ. എന്നാൽ നോമ്പുകാരൻ അവൻ നോമ്പെടുത്തത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള മുഴുവൻ സമയത്തും അവൻ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ പെരുമാറുക. ഇതൊക്കെ നോമ്പിന്റെ ഏതാനും ചില മര്യാദകളും അതിന്റെ സുന്നത്തുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് റമദാനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫളായിലും, അതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ചില അഹ്കാമുകളും, അതുപോലെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അതുപോലെ നോമ്പിൽ പ്രത്യേകമായി സുന്നത്ത് മുസ്തഹബായ ശ്രദ്ധിക്കേണ്ട കറാഹത്തായ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാ ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അത് കൃത്യമായി പഠിക്കാനും അത് പാലിക്കാനും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.